ശരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കരുണയും നാമശ്ശേ രാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ നാൾ രാജ്യ ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരസ്ഥലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സിദ്ധമുള്ള കന്യാമർത്ത് പറയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവം തമ്പുരാനോട് അമ്പേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പറിക്കുമോർ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീവിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങൾക്ക് നൽകി ഈ സന്ധ്യാനേരം ശാന്തമായി നിന്റെ സന്നിധിയിൽ കടന്നു വന്ന കർത്താവേ, സ്വർഗത്തിൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളെ കേൾക്കുന്ന കാര്യങ്ങൾ കേവലം പരീക്ഷയ്ക്കെഴുതി വിജയം പ്രാപിക്കുക എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ജീവിതമാകുന്ന പരീക്ഷയിൽ കർത്താവെ അത് പ്രയോഗിച്ച് സാത്താനോട് എതിർത്ത് നിന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതാക്കി തീർക്കണമേ. എല്ലാവിധ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പമായി അധികമായി ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ. പ്രത്യേകിച്ചും നോയമ്പ് ഉപവാസങ്ങളുടെ ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ ആത്മാവിൽ ഒക്കെ ഇരുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഷോണച്ച, ഈ വേദപുസ്തകം വായിക്കുന്ന ഒരാളുടെ ഒരു ഫോണും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിടുന്ന പതിവുണ്ടായിരുന്നു. അതങ്ങനെ ഓപ്പൺ ആണോ ഇപ്പോ?
വായിക്കുന്നത് ആരാണ്?
അത് ഓപ്പൺ ആണല്ലോ അല്ലേ? അതെ. ഓക്കെ, ബാക്കി ബാക്കിയുള്ളത് മ്യൂട്ട് ചെയ്താൽ മതി. അച്ഛാ, താങ്ക് യു അച്ഛാ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരിമാരെ, ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളുടെ ഈ പഠന ക്ലാസ്സുകൾ അനുഗ്രഹീതമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം അനേകര് ഇതിന്റെ പിന്നിൽ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജോലി കാര്യങ്ങളിലും മറ്റു ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നുമൊക്കെ മാറി ആണ് ഇത് ചെയ്യുന്നത്. ഒരുപക്ഷെ ജോലിയിൽ തന്നെ ഇരുന്ന് ഇതൊന്ന് കേൾക്കാൻ വേണ്ടി അത്ര ആഗ്രഹത്തോടുകൂടി ഇന്നലത്തെയും ഇന്നത്തെയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച നടക്കുന്ന MMVS ക്ലാസ്സുകൾ ശ്രവിക്കാൻ താല്പര്യത്തോടുകൂടിയിരിക്കുന്ന അനേകരുണ്ടെന്നറിയാം. ദൈവകൃപ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മതോപദേശ സാരങ്ങളാണ് ഈ വെള്ളിയാഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച ഫസ്റ്റ് സാമുവൽ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ്റെ അടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ മതോപദേശ സാരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് 34 അധ്യായങ്ങൾ വരെയാണ് മതോപദേശ സാരങ്ങളുള്ളത്. അതിൽ 31 അധ്യായങ്ങൾ വരെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 32, 33, 34 അധ്യായങ്ങളാണ് പഠിക്കാൻ ഇനിയുള്ളത്. പക്ഷെ അതിൽ 33 അധ്യായം ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ബൈബിൾ ക്യാനൺ എന്നുള്ളതാണ് ആ വിഷയം. വേദപുസ്തകത്തിന്റെ പുസ്തകങ്ങളെ പറ്റിയുള്ള അതിന്റെ ക്രമീകരണങ്ങളെ പറ്റിയും മതോപദേശ സാരങ്ങളിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് ഈ മതോപദേശ സാരങ്ങളിൽ കൊടുത്തിരിക്കുന്ന വേദപുസ്തകത്തിന്റെ പഴയ നിയമ പുസ്തകങ്ങളുടെ സംഖ്യയെപ്പറ്റി, എനിക്ക് അല്പം അറിവ് കുറവുള്ളത് കൊണ്ട് ഞാനത് നമ്മുടെ തിരുമേനിയോടോ അല്ലെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഐറനീസ് തിരുമേനിയോടോ മറ്റാരെങ്കിലോടോ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് എന്താണ് അതിൻ്റെ യഥാർത്ഥ കാര്യം എന്നുള്ളതൊന്ന് അറിഞ്ഞിട്ട് എനിക്കറിവില്ലാത്ത ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ക്ലാസ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 32-34 അധ്യായങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളതാണ്, നമ്മൾ ചേർന്ന് അത് ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും 33-ാമത്തെ അധ്യായം പിന്നീട് ഒരു അവസരത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. അതിൻ്റെ സാങ്കേതികമായ കാരണമാണ് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തത്. ദയവായിട്ട് ആ ഒരു ഇൻകൺവീനിയൻസിലെല്ലാവരും സഹകരിക്കണമേ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എന്നാലും അവർ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ എക്വിപ്ഡാണ് അത് പഠിപ്പിക്കാൻ. പക്ഷേ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഞാനത് നിങ്ങൾക്ക് എടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചാൽ ഇന്ന് മതവിസ്താരങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചു തീരും എന്നാണ് കർത്താവ് ശരണപ്പെടുന്നത്. ചാപ്റ്റർ 32 എബൌട്ട് ഫ്രീഡം ഓഫ് ക്രിയേഷൻസ് ഫോർ നോളജ് പ്രീ ഡെസ്റ്റിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 32-ാം അധ്യായത്തിൽ. മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛ അല്ലെങ്കിൽ സ്വതന്ത്ര ഇച്ഛയോടുകൂടിയാണ്, ഫ്രീ വില്ലോടുകൂടിയാണ് മനുഷ്യനെ, സ്വാതന്ത്ര്യത്തോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഫ്രീഡം ഓഫ് ക്രിയേഷൻസ്. പിന്നീട് ദൈവത്തിന്റെ ഫോർ നോളജ്, ദൈവത്തിന്റെ മുന്നറിവ്. പിന്നീട് പ്രീ ഡെസ്റ്റിനേഷൻ, മുൻ നിയമം എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ ഇത് ഉദ്ദേശിക്കുന്നത് ദൈവം എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് ഏത് തലത്തിലാണ് അതിനെപ്പറ്റി പല സംശയങ്ങളൊക്കെ ഒത്തിരി പേരുടെ മനസ്സിലുണ്ട്. ദൈവം എല്ലാ കാര്യങ്ങളും അറിയുന്നു. ഇപ്പൊ മനുഷ്യൻ പാപം ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ ദൈവത്തിന് അറിയാൻ മേലെ. ആദാം ഹവ്വ തന്നെ പഴം പറിക്കാൻ നേരം ദൈവത്തിന് ചാടി കയ്യെ പിടിക്കാൻ മേലഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ സാധാരണ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യമാണ്. അതിനെപ്പറ്റി വളരെ ഭംഗിയായിട്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വിശുദ്ധ സഭയുടെ പഠിപ്പിക്കലും എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് നോക്കാം. ഈ പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും പഠി നേരത്തെ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. കൂടാതെ ചില ആശയങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചില വിശദീകരണങ്ങൾക്ക് വേണ്ടി എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ദൈവം ഈ സൃഷ്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകി സൃഷ്ടിച്ചിരിക്കുന്നു? അല്ലെങ്കിൽ ഇന്നാളെ ഞാൻ പറഞ്ഞു മൃഗങ്ങളിൽ നിന്നും മറ്റ് പക്ഷികളിൽ നിന്നുമൊക്കെ മനുഷ്യനെ വിഭിന്നമാക്കുന്നത് അവന്റെ ഫ്രീ വിൽ അല്ലെങ്കിൽ ഫ്രീഡം, അവന് കിട്ടിയേക്കുന്ന സ്വാതന്ത്ര്യമാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വേറെ നമ്മുടെ പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനിയുടെ പഠിപ്പിക്കലും അതുപോലെ ധാരാളം പിതാക്കന്മാരുടെ പഠിപ്പിക്കലൊക്കെ ഉണ്ട്. പക്ഷെ വനിതാ സമാജത്തിൽ അത്രയും കാര്യങ്ങളൊന്നും ഒത്തിരി ഡീറ്റെയിൽഡായിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ വേദപുസ്തകത്തിന്റെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം മറ്റുള്ള പിതാക്കന്മാരെല്ലാം ഇതിനെ തന്നെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ആശയങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും റൂട്ടായിട്ടുള്ള കാര്യങ്ങൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില ആശയങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമേ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് മനുഷ്യനെ ദൈവം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം? So, man by nature is liable to lean towards good or evil. Human nature is created with the power of free will that he can behave as he chooses. മനുഷ്യൻ പ്രകൃത്യ നന്മയിലേക്കോ തിന്മയിലേക്കോ ചായാൻ ഒരു സ്വഭാവം അവനുള്ളതാണെങ്കിലും അതിനെ അവനവന്റെ മനസ്സുപോലെ പെരുമാറുവാൻ തക്കവണ്ണം സ്വാതന്ത്ര്യ ശക്തിയോടുകൂടി അത്രേ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതിന് ഉപോത്ബലകമായിട്ട് പറയുന്ന ഒന്നാമത്തെ ഈ ആശയത്തിന് അതായത് മനുഷ്യന് നന്മയും തിന്മയും ചെയ്യുവാനായിട്ട് ഒരു സ്വഭാവം മനുഷ്യന്റെ ഉള്ളിലുണ്ടെങ്കിലും അവനൊരു സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുന്നു എന്നുള്ളതിനാണ് ഒന്നാമത്തെ ആശയം. അത് അടിസ്ഥാനമായിട്ട് പറയുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാം വാക്യമാണ്. ഡ്യൂട്രോണമി ചാപ്റ്റർ 30:19 എന്ന് വായിച്ചാട്ടെ.
ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തേക്ക് സാക്ഷി വെക്കുന്നു.
അതാണ്, ഐ കോൾ ഹെവൻ ആൻഡ് എർത്ത് ടു വിറ്റ്നസ് എഗൈൻസ്റ്റ് യു ടുഡേ ദാറ്റ് ഐ ഹാവ് സെറ്റ് ബിഫോർ യു ലൈഫ് ആൻഡ് ഡെത്ത്, ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സസ്. നിനക്ക് മുമ്പില് ഞാൻ ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഒക്കെ വെച്ചിരിക്കുക. ചൂസ് ലൈഫ് സോ ദാറ്റ് യു ആൻഡ് യുവർ ഡിസെൻഡൻസ് മേ ലിവ്. അതിന്റെ ബാക്കിയും കൂടെ ഒന്ന് വായിച്ചാണ്ടി. ഇപ്പൊ വായിച്ചതിന്റെ തൊട്ട് അടുത്തൊരു ശകലം കൂടെ ഉണ്ടല്ലോ.
അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തെരഞ്ഞെടുത്തു കൊള്ളുക. അതല്ലോ നിനക്ക്
ദൈവം എപ്പോഴും താങ്ക് യു. അപ്പം ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നതിനു മുമ്പിൽ അനുഗ്രഹവും ഉണ്ട്, ശാപമുണ്ട്, ജീവനുണ്ട്, മരണമുണ്ട്. അപ്പം നിനക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. പക്ഷെ ദൈവം വീണ്ടും ഉപദേശിക്കുവാണ് നീ ജീവനെ തെരഞ്ഞെടുത്തു കൊള്ളുക എന്നുള്ള കാര്യം, ചൂസ് ലൈഫ് എന്നുള്ള കാര്യം ദൈവം വീണ്ടും നമുക്ക് ഉപദേശിച്ചു തരികയും ചെയ്യാണ്. അതാണ് അവിടെ കാണുന്നത്. പിന്നെ ആവർത്തന പുസ്തകത്തിൽ തന്നെ 11:26-27 വാക്യങ്ങൾ, ഡ്യൂട്രോണമി ചാപ്റ്റർ 11:26-27.
ഞാനും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ, അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും.
അതാണ്. അപ്പം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അത് നീ നന്മ മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നിനക്ക് തിന്മ ചെയ്യാൻ ഒരു ചായ്വ് ഉള്ളത് കൊണ്ട് വീണ്ടും പറയുക, ഒരുവന് പാപം ചെയ്യുവാൻ സ്വാതന്ത്ര്യം ഉള്ള പ്രകാരം തന്നെ മനസ്സുണ്ടെങ്കിൽ പാപം ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുക. ജസ്റ്റ് ആസ് എ പേഴ്സൺ ഹാസ് ദ ഫ്രീഡം ടു കമ്മിറ്റ് സിൻ, ഹി ഹാസ് ദ ഫ്രീഡം നോട്ട് ടു കമ്മിറ്റ് സിൻ. പാപം ചെയ്യാനോ ചെയ്യാതിരിക്കും, ഇഫ് ഹി വിൽസ്, അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് പാപം ചെയ്യുവാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം അവനുണ്ട് എന്നുള്ളത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും മനുഷ്യൻ തന്റെ സ്വാതന്ത്ര്യ ശക്തിയെ നന്മയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഗോഡ് ഓൺലി വാണ്ട്സ് ദാറ്റ് മാൻ ഷാൾ ടേൺ ഹിസ് ഫ്രീ വിൽ ടുവേർഡ്സ് ഗുഡ്. അതാ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നതായ കാര്യം അതാണ് എന്നുള്ള കാര്യം ഈ വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആരെ കൊണ്ട് ദൈവം ബലം പ്രയോഗിച്ച് നന്മയോ തിന്മയോ അത് ചെയ്യിച്ചിട്ട് രക്ഷയോ ശിക്ഷയോ ഒന്നും പ്രതിഫലം കൊടുക്കുന്നില്ല. ബലം പ്രയോഗിച്ച ഒരാളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുക, ബലം പ്രയോഗിച്ച ഒരാളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുക, എന്നിട്ട് നന്മ ചെയ്തവന് രക്ഷയും പിന്നെ തിന്മ ചെയ്തവന് ശിക്ഷയോ, അങ്ങനൊന്നും പ്രതിഫലം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ഹി നെവർ കമ്പൽസ് എനിവൺ ടു ഡു ഗുഡ് ഓർ ഈവിൾ ആൻഡ് റിവാർഡ്സ് കണ്ടംനേഷൻ ഓർ സാൽവേഷൻ അക്കോർഡിംഗ്ലി. അത് ദൈവം ഒരിക്കലും ചെയ്യാത്തതായ കാര്യമാണ്. എന്നാലോ തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ ചെയ്യുവാനായിട്ട് താൻ സഹായിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് അപേക്ഷിക്കുന്നുവെങ്കിൽ നന്മ ചെയ്യുവാൻ, കർത്താവ് എനിക്ക് നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനും ഉള്ള താല്പര്യമുണ്ട്, പക്ഷേ പൗലുസ്ലിഹ പറയുന്ന പോലെ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയത്രേ പ്രവർത്തിച്ചു പോകുന്നത്, എനിക്ക് പാപത്തോടൊരു സാമീപ്യമുണ്ട്, അതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നന്മ ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. അത് നിങ്ങൾ യാക്കോബിന്റെ ലേഖനം 1:13-14-15 വാക്യങ്ങളൊന്ന് പറയാവോ, വായിക്കാവോ? യാക്കോബ് ജെയിംസ് chapter 1:13-15.
ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാവുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭത്തെ പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴിച്ചിട്ട് മരണത്തെ പേറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ
വഞ്ചിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും പറയുന്ന കാര്യം, ദൈവം നിർബന്ധിച്ച ഒരുത്തനെ പാപം ചെയ്യിപ്പിക്കുകയോ ദൈവം നിർബന്ധിച്ച ഒരുത്തനെ പരീക്ഷിക്കുകയോ ദൈവം നിർബന്ധിച്ച ഒരുത്തനെ തിന്മയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ദൈവം തിന്മ ചെയ്യുന്നതിൽ മനുഷ്യനെ ഒട്ടും നിർബന്ധിക്കുന്നില്ല. നന്മ ചെയ്യാനായിട്ടാ ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നന്മ ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. തിന്മ ചെയ്യാൻ ഒരിക്കലും ദൈവം നമ്മളെ സഹായിക്കത്തില്ല. മോഹം, നമ്മുടെ ഉള്ളിലുള്ള മോഹം, അതിനെ കീഴടക്കാനായിട്ട് തിരിച്ചറിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നുണ്ട് 15-ാം വാക്യത്തിൽ. പക്ഷേ ഇവിടെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം ഇതാണ്, മനുഷ്യൻ നന്മ ചെയ്യാനായിട്ട് ദൈവം സഹായിക്കുന്നു, എന്നാൽ തിന്മയെ വെറുക്കുന്നതിനും നന്മയിലേക്ക് തിരിയുന്നതിനും ദൈവം മനുഷ്യന് അവന് ദൃഢബുദ്ധിയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. അതുകൊണ്ട് ഗോഡ് ഹാസ് ഗിവൺ മാൻ ഷാർപ്പ് ഇന്റലിജൻസ് ആൻഡ് ഫ്രീഡം ടു ടേൺ ടു വാട്ട് ഈസ് ഗുഡ് ആൻഡ് അബ്ഹോർ ഈവിൾ. തിന്മയെ വെറുക്കുവാൻ, അബ്ഹോർ എന്നുള്ള ABHOR, അബ്ഹോർ എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവല്ലോ, വെറുക്കുക. ഫൈൻഡ് ഒഫെൻസീവ് ടു ദ മൈൻഡ് എന്നുള്ളതാണ് അർത്ഥം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. തിന്മയെ വെറുക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വീണ്ടും നിങ്ങൾ വായിക്കേണ്ട ഭാഗം യെശയ്യാവ് 1:19-20 വാക്യങ്ങൾ. യെശയ്യാവ് 1 ഐസയാ ചാപ്റ്റർ 1:19-20.
നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും, മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായി തീരും. യഹോവയുടെ
ദൈവത്തിന്റെ കൽപ്പന വയറിച്ചായിരിക്കും. ദൈവത്തിന്റെ കൽപ്പന എപ്പോഴും തീർച്ചയായിട്ടും നന്മ അനുഭവിക്കാൻ തക്കവണ്ണമാ, ദേശത്തിലെ നന്മ അനുഭവിക്കാനായിട്ടാ. മത്സരിച്ചാൽ വാളിനിരയെ അതിനൊക്കെ ശിക്ഷാവിധിക്ക് കാരണമായി തിരുവെന്നും തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, എഴുതിയെടുക്കാൻ സാധിക്കുന്നവരൊക്കെ ഈ വാക്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീണ്ടും ഇവിടെ പറയുന്നതായ കാര്യം, ദൈവശക്തി കൂടാതെ യാതൊരു നന്മയും പ്രവർത്തിക്കുവാൻ മനുഷ്യൻ തന്നെത്താനെ ശക്തിയില്ലാത്തവനാണ്. നിങ്ങൾക്കറിയാവല്ലോ, നമുക്കൊരു നന്മ പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന്റെ ശക്തി വേണം, ദൈവം നമ്മളെ സഹായിക്കും. അതാണ് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കുന്നതായ കാര്യം. അത് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനം കൂടി അതിനുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നമുക്കൊന്ന് ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഈ എനർജി എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്, എനർജി എന്ന് പറയുന്നതിന് പുതിയതായിട്ടൊരു കണിക പോലും ഉണ്ടാക്കാൻ മനുഷ്യന് പറ്റുന്നില്ല. അതിനെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു ട്രാൻസ്ഫോം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലേ? അതെപ്പോഴും നമ്മൾ പഠിക്കുന്നതായ കാര്യം. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒരു സഹായം നന്മ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം. അതാ ഞാൻ പറഞ്ഞ, അത് നെഗറ്റീവായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ പോസിറ്റീവായിട്ട് എടുക്കണമേ എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതാ. യോഹന്നാൻ 15:5 യോഹന്നാൻ 15:5.
ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആവുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല.
അതാ വാക്യം, എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതാ ദൈവം പറയുന്ന, എപ്പോഴും നന്മ പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന്റെ സഹായം. എന്നെ പിരിഞ്ഞ് ആ നന്മ എന്നിൽ വസിച്ച് ദൈവത്തിൽ കൊമ്പുകളായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നന്മയെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ശാഖയിൽ നമ്മൾ അറന്നു പോകും. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നന്മ പ്രവർത്തിക്കുന്നതിനെ പറ്റിയാ. എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നന്മ പ്രവർത്തിക്കുന്നതിനെ പറ്റിയാ. അപ്പൊ ദൈവത്തിന്റെ ഒരു ഹെൽപ്പ് നമുക്ക് നന്മ ചെയ്യാനായിട്ട് എപ്പോഴും ഉണ്ടാകും. കാരണം സ്വതവേ മനുഷ്യൻ തിന്മയിലേക്ക് ഒരു ചായുക, അവൻ്റെ ഒരു താല്പര്യം. എങ്ങനെ സംഭവിച്ചതാ ഇത്? ദൈവത്തിന്റെ സൃഷ്ടിയിലുണ്ടായ പ്രശ്നമല്ല, ദൈവത്തിന്റെ സൃഷ്ടിക്ക് ശേഷം ആദാമിനുണ്ടായ പാപം വഴിയായി മനുഷ്യനുണ്ടായ ഒരു വലിയ പ്രശ്നമാണ് അത്. അത് നിങ്ങളെപ്പോഴും ഓർക്കണം കേട്ടോ. അല്ലാതെ സൃഷ്ടിച്ചപ്പോഴേ ദൈവം തിന്മയിലേക്ക് ചായവുള്ളവനായിട്ടല്ല സൃഷ്ടിച്ചു. ആ പിശാച് അവനെ വീഴിച്ച് അവനെ തിന്മയിലേക്ക് ചായ്ക്കുകയായിരുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോസ്തലപ്രവൃത്തി 17:28 കൂടെ വായിച്ചോട്ടെ. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 17:28 വാക്യം.
അവനിലല്ലോ
നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അവനിലാണ്, ദൈവത്തിലാണ് നമ്മൾ ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുക. അപ്പൊ ദൈവമാണ് നമുക്ക് എല്ലാ നന്മകളും തരുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. ബിക്കോസ് ഗോഡ് ഹേറ്റ്സ് ഈവിൾ, ഹി ഡസ് നോട്ട് ഹെൽപ് മാൻ ടു ഡു ഈവിൾ ബട്ട് ലീവ്സ് ഹിം ടു ഹിസ് ഓൺ വിൽ. എന്നാൽ തിന്മ ചെയ്യാനായിട്ട് അവൻ ആഗ്രഹിക്കുവാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് ദൈവം വിടുകയും ചെയ്യും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. തിന്മയിൽ തനിക്ക് ഇഷ്ടമില്ലാത്തതിനാൽ അതിനെ സഹായിക്കാതെ അവൻ അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു. സങ്കീർത്തനം 81:12. Psalms 81:12.
അതുകൊണ്ട് അവൻ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു.
സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന്, ഹൃദയത്തിന്റെ കാഠിന്യം എന്ന് പറയുന്നത് സ്വന്തം ആലോചനയാണ്. അങ്ങനെ ഉണ്ടാകുന്നതാണ് സ്വന്തം ആലോചന പ്രകാരം എന്ന് പറഞ്ഞാൽ അവന് ഞാൻ ഏൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാല് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ചെയ്യുന്നില്ല. അവന്റെ സ്വന്തം ഇഷ്ടമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം, ആ സ്വന്തം ആലോചന, ആ സ്വന്തം ആലോചന പ്രകാരമാണ് നടക്കുന്നത്. അപ്പോ മനുഷ്യൻ എപ്പോഴും ആവശ്യം, എനിക്കൊരു ഫ്രീ വില്ലുണ്ട്, എനിക്ക് സ്വന്തം ആലോചനയുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ആലോചനയാണ് ഞാൻ അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോ ആ നന്മ ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ദൈവം കൈവിട്ട് കളയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അത് അതേ പറ്റൂ. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് അപ്പുറമായിട്ട് കയറി ദൈവം ബലം പ്രയോഗിച്ച് നീ നന്മ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുകയല്ല എന്നുള്ള അർത്ഥം. ഞാൻ താഴെ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകുകയും ചെയ്യുന്നതേ ഉള്ളൂ. മനുഷ്യർ ഇന്നാരിന്നാരെല്ലാം തന്റെ പുത്രൻ മൂലമുള്ള കൃപയിൽ ആശ്രയിച്ച് നിത്യജീവന് യോഗ്യന്മാരായി തീരുമെന്നും ഇന്നാരിന്നാരെ നിത്യശിക്ഷയ്ക്ക് യോഗ്യന്മാരായി തീരുമെന്നും ലോക സൃഷ്ടിക്ക് മുമ്പേ തനിക്ക് മുന്നറിവുണ്ടെന്നല്ലാതെ ഇന്നാരിന്നാര് മോക്ഷത്തിന് അവകാശികളും ഇന്നാരിന്നാര് നരകത്തിന് അവകാശികളുമായി തീരണമെന്ന് പൊതുവേ ദൈവം മുൻപ് കൂട്ടി നിയമിച്ചിട്ടില്ല എന്ന് പറയുക. ദൈവത്തിന്റെ മുന്നറിവ്, ഫോർ നോളജ് ദൈവത്തിനുണ്ട്. നമുക്ക് നന്മയിലേക്ക് ജീവിക്കാനായിട്ടൊരു താല്പര്യം നമുക്കുണ്ട്, അതിനുള്ള സാധ്യത നമുക്ക് ദൈവം നൽകിയിരിക്കുക. അത് ഇന്നാരിന്നാരൊക്കെ നന്മ ചെയ്യാനുള്ള സാധ്യതയുള്ളവരാണെന്ന് ദൈവത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നാൽ തിന്മ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ സാധ്യതയുള്ളവരെയും ദൈവത്തിന് അറിയാം. പക്ഷേ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയുള്ളത് കൊണ്ട് മാത്രം അവരെ ആത്യന്തികമായി അവരെ ഒരുത്തന് ഇവന് നന്മ ചെയ്യാൻ സാധ്യതയുള്ളവന് രക്ഷയും തിന്മ ചെയ്യാൻ സാധ്യതയുള്ളവന് ശിക്ഷയും എന്ന് പറഞ്ഞിട്ട് നേരത്തെ അങ്ങ് തീരുമാനിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം യേശുക്രിസ്തു നമുക്കിതെല്ലാം വെളിവാക്കി തന്നിരിക്കെ യേശുക്രിസ്തു വന്നതിന് ശേഷം നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൈവവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന് കൂടുതൽ ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനമുണ്ട്, യേശുക്രിസ്തു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞത് ദൈവം പണ്ട് പാകമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മൂലം കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ആയിട്ട് അരുളി ചെയ്തത് ഇന്ന് അന്ത്യകാലത്ത് തന്നെ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. പറഞ്ഞാൽ അത് പൂർണ്ണമാക്കി, സകലതും യേശുക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണമാക്കി തന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിൽ ലൂടെ നമുക്ക് നിത്യജീവനുണ്ട് എന്നുള്ളത്. സെയിന്റ് ജോൺ ചാപ്റ്റർ 3:16 എന്താണ്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ്. ഗോഡ് ഹാസ് ഫോർ നോളജ് ഈവൻ ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദി യൂണിവേഴ്സ് ദാറ്റ് സച്ച് ആൻഡ് സച്ച് പീപ്പിൾ ഷാൽ ബി എലിജിബിൾ ഫോർ ഇറ്റേണൽ ലൈഫ് ട്രസ്റ്റിംഗ് ഇൻ ഗ്രേസ് ത്രൂ ഹിസ് സൺ. അതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. യേശുക്രിസ്തുവിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബട്ട് ഗോഡ് ഹാസ് നോട്ട് ഓർഡൈൻഡ് ഏർലിയർ ദാറ്റ് സച്ച് ആൻഡ് സച്ച് പീപ്പിൾ ഷാൽ ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ് ആൻഡ് സച്ച് ആൻഡ് സച്ച് ഷാൽ ഇൻഹെറിറ്റ് ഇറ്റേണൽ ഹെൽ. ചിലർക്ക് വേണ്ടി നിത്യ നരകമോ നിത്യ രക്ഷയോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ദൈവം അങ്ങനെ ശിക്ഷ മുൻനിയമിച്ചു വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്ക് ദൈവ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഞാൻ ഉദാഹരണം പറയാം. പത്രോസിനോട് യേശുക്രിസ്തു പറഞ്ഞു, നീ കടലിൽ പോയി ചൂണ്ടയിടണം, എന്നിട്ട് നിനക്ക് കിട്ടുന്ന മത്സ്യത്തിന്റെ ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് തന്നെ കാണും ഒരു ചതുർദ്രമപ്പണം കാണും, അതെനിക്ക് നിനക്കും വേണ്ടി ദേവാലയത്തിൽ മാസോരിയായിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, എന്റെ നമ്മുടെ ചിന്താഗതി വികസിക്കേണ്ടത് ഇങ്ങനെയാ. അപ്പൊ പത്രോസിനെ ദൈവം അയക്കുക, യേശുക്രിസ്തു അയക്കുക. യേശുക്രിസ്തുവിനെ അറിയത്തില്ലേ പത്രോസ് നേരെ അവിടെ പോയി ചൂണ്ടയിടുവോ. പത്രോസ് പോയി ചൂണ്ടയിട്ടാൽ കിട്ടും, അങ്ങനെ കിട്ടുന്ന മത്സ്യത്തിന്റെ വായ തുറന്നാൽ ചതുർദ്രമപ്പണം കാണും, അത് ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ പത്രോസ് ഈ കാര്യം ചെയ്യണ്ടേ? പത്രോസ് ഈ കാര്യം ചെയ്യുന്നത് പത്രോസ് അതിനിടയ്ക്ക് ചായ കുടിക്കാനും ബീഡി വലിക്കാനും ഒക്കെ ആയിട്ട് പത്രോസ് പോകുമെന്നൊന്നും യേശുക്രിസ്തുവിന് അറിയാൻ മേല. എന്ന് പറഞ്ഞാൽ അത് അവിടെ സ്വാതന്ത്ര്യമുണ്ട് പത്രോസിന്. പക്ഷെ പത്രോസ് ആ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് വിനിയോഗിക്കുകയും അവിടെ പോയി ആ മീനിനെ കറക്റ്റായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളും കൂടെ അതിനകത്ത് പ്രധാനമുള്ള കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ എല്ലാ അത്ഭുതങ്ങളും ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ എല്ലാ അത്ഭുതങ്ങളും എടുത്തു നോക്കി. ഇപ്പൊ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചല്ലോ. ആ ദിവസം കുറെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കാണും. എന്താ സംഭവിക്കുന്നത്? അവിടെ വീഞ്ഞുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുകയല്ല, അവിടെ ആ കാലിയായ 6 കൽപ്പരണികൾ ഇരിപ്പുണ്ട്. അതിനകത്ത് നിറയ്ക്കണം, നമ്മൾ നിറയ്ക്കണം. ലാസറിനെ ഉയർപ്പിക്കണമെങ്കിൽ നിങ്ങൾ കല്ലറയുടെ മുമ്പിൽ നിന്ന് കല്ലുരുട്ടി മാറ്റണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പത്രോസിന് ചതുരമപ്പണം കിട്ടണമെങ്കിൽ അതിനെ പോയി ചൂണ്ടയിടണം, അല്ലെങ്കിൽ ശീലോഹാമിൽ പോയി കഴുകണം. അറ്റ്ലീസ്റ്റ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിന്റെ വില്ലെങ്കിലും ദൈവം ചോദിക്കും, നിന്റെ സ്വാതന്ത്ര്യങ്ങളും ചോദിക്കും. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിന്റെ സ്വാതന്ത്ര്യങ്ങളും ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് അറിയും. ഇല്ല എങ്കിൽ അവനിൽ നിന്ന് പിടിച്ചു മേടിച്ചാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു അവൻ അറിയും. രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിനോട് അവളുടെ ഉള്ളിലെ അദമ്യമായ ആഗ്രഹം കൊണ്ട് അവൾക്ക് ദൈവം അത് അനുവദിച്ചു എന്നുള്ളതാണ് അല്ലേ? ദൈവം അനുവദിച്ചു അത് അവളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അവൾ തൊട്ടു, യേശുക്രിസ്തുവിന് ശക്തി പുറപ്പെട്ടു, അവളെ കൊണ്ട് ആ പൊതുവിന്റെ മധ്യത്തിൽ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പം മനുഷ്യന്റെ സ്വാതന്ത്ര്യം നീ ആഗ്രഹിച്ചോ? ആരാ എന്നെ തൊട്ടത് എന്ന് ചോദിച്ചതിന്റെ അർത്ഥം തന്നെ കർത്താവിന് വേണമെങ്കിൽ മിണ്ടാതെ അങ്ങ് പോകാമായിരുന്നു. എന്തുകൊണ്ടാ? മനുഷ്യന്റെ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം അവൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് മറ്റുള്ളവരുടെ മുമ്പ് സാക്ഷിക്കുകയും കൂടെ ചെയ്യാതെ. അതുകൊണ്ട് മനുഷ്യന് ഈ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ദൈവം നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം അനുസരിച്ച് നന്മയോ തിന്മയോ എന്നുള്ളത് തീരുമാനിക്കുവാൻ മനുഷ്യനാണ് അധികാരമുള്ളത്. അതിനകത്ത് ദൈവം ബലം പ്രയോഗിച്ച് നമ്മളെ കൊണ്ട് നന്മയോ തിന്മയോ ചെയ്യിപ്പിക്കുകയല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ഫോർ നോളജ് അല്ലെങ്കിൽ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഇവിടെ പറയുന്നതായ കാര്യം റോമാലേഖനം 8:29 വാക്യമാണ്. വായിച്ചാട്ടെ, റോമർ 8:29.
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു.
അപ്പൊ മുൻനിയമനം പിന്നെ മുന്നറിവ്, മുൻനിയമനം, വിളി, നീതീകരണം, തേജസ്കരണം, അല്ലെങ്കിൽ ഫോർ നോളജ്, പ്രീഡെസ്റ്റിനേഷൻ, ഡിവൈൻ കോളിംഗ്, ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ, അങ്ങനെ അഞ്ച് കാര്യങ്ങൾ അവിടെ പറയുന്നത് ദൈവത്തിന്റെ മുന്നറിവ്. ഇത് വളരെ തിയോളജിക്കലി ഒത്തിരി ഡെപ്തുള്ള ഒരു വിഷയമാണ്, ഞാൻ വളരെ സിമ്പിളായിട്ട് എടുത്തു തരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറയുന്നത് ദൈവം മുന്നറിഞ്ഞവരെ മുൻ നിയമിക്കുന്നു, മുദ്രയിട്ടു എന്നുള്ള വാക്കാ, മുദ്രയിട്ടു എന്നുള്ള വാക്കാ ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ ചിലരെ ദൈവരാജ്യ പദ്ധതിക്ക് വേണ്ടി ചിലരെ ദൈവം മുന്നറിഞ്ഞവരെ, ആ ഇന്നവരോട് പറഞ്ഞാൽ പ്രയോജനം ഉണ്ടാകും എന്ന് ഉള്ളവരെ ദൈവം അങ്ങനെ വേർതിരിക്കുകയും അവരെ വിളിക്കുകയും വിളിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്യുന്നു, നീതീകരിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും നീതീകരിച്ചവരെ പിന്നെ തേജസ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ജീവചനത്തിൽ കാണുന്ന കാര്യമാണ്. അതായത് ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, താൻ മുന്നറിഞ്ഞിട്ടുള്ള ചിലരെ തന്റെ വേലയ്ക്കായിട്ട് മുൻപുകൂട്ടി നിയമിച്ച് ശുദ്ധീകരിപ്പാൻ തനിക്ക് അധികാരവും ശക്തിയും ഉണ്ട്. അതാണ് പിന്നീട് പറയുന്ന കാര്യം. അതുകൊണ്ട് ദൈവത്തിന് അങ്ങനെ ഒരു കൃപാവരം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണമുള്ള അധികാരവും ശക്തിയും ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നിങ്ങൾ വായിക്കേണ്ടതായ ഭാഗം റോമാലേഖനം 9-ാം അധ്യായം 21-ാം വാക്യം.
പുഷ്യവൻ അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ?
ആ തീർച്ചയായിട്ടും. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലതാ. അപ്പൊ ദൈവത്തിന് ചില അധികാരങ്ങൾ, ഓരോ സൃഷ്ടിയുടെ മേലും ചില അധികാരങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലതിനെ നിന്നയ്ക്കായിട്ട് പോകുന്ന എന്തുകൊണ്ടാ? മനുഷ്യൻ തന്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുന്നതുകൊണ്ടാ. ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് തന്നെയാ. അപ്പൊ ദൈവത്തിന് ആ സ്വാതന്ത്ര്യം കാണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചേക്കുന്ന ബാക്കി ഒന്നുള്ളതേ ഉള്ളൂ. യിരമ്യാവ് 1:5. ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ
ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് ഉരുവായതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു.
നോക്കേ, ദൈവത്തിന്റെ ആ ശക്തിയെ പറയുന്നത്. അപ്പൊ ദൈവം ചില ചില വ്യക്തികളെ, എന്തിനാണ് അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം അങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുമെന്നുള്ളത്. പക്ഷെ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, അതുകൊണ്ട് അയാള് പിന്നെ അങ്ങ് എല്ലാം ചെയ്യുന്നു എന്നുള്ളതല്ല, പിന്നീട് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ഏത് ഉദാഹരണം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഇപ്പൊ യിരമ്യാവിന്റെ കാര്യം തന്നെ പറഞ്ഞാല് പിന്നീട് 9-ാം വാക്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, ദൈവം തമ്പുരാനോട് പറയുന്നുണ്ട്, ഞാൻ ബാലനല്ലയോ എന്ന് പറയുന്നുണ്ട്. അവന്റെ അവന് ചെറുപ്പത്തിലെ തന്നെ അവനെ ആ കോളിങ് കിട്ടുക, പക്ഷെ ദൈവം അവനെ ശക്തിപ്പെടുത്തുകയും അവനെ അവന്റെ ഉദരം നിറയ്ക്കുകയാണ്, ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ട് അവന്റെ ഉദരം നിറയ്ക്കുകയും ദർശനത്തിലൂടെ അവനെ ശക്തിപ്പെടുത്തുകയും അങ്ങനെ അവനെ അയക്കുകയും ചെയ്യുക. യെശയ്യാ പ്രവാചകന്റെ കാര്യം നോക്കിക്കേ, യെശയ്യാ പ്രവാചകൻ ആദ്യമേ ജനങ്ങളോട് പ്രവചനങ്ങളൊക്കെ അങ്ങ് നടത്തി, നിങ്ങള് ഇനി നിങ്ങളെ അടിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പിന്നെ അധികം പിന്മാറുകയേ ഉള്ളൂ, മൊത്തം പഴുത്ത വ്രണമാണ്, മുറിവാണ്, ചതവാണെന്നൊക്കെ പറഞ്ഞ 1-ഉം 2-ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നു. പക്ഷേ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വലിയൊരു ദർശനം കൊടുക്കുന്നു. വിശുദ്ധ കുർബാനയിലും നമ്മൾ ഓർക്കുന്ന കാര്യമാണ്, ശ്രാപ്പികളെ കണ്ട ഏശായ എന്നുള്ള പാട്ടിനകത്ത് നമ്മൾ ഓർക്കുന്ന കാര്യമാണ്, 6 ചിറകുകളുള്ള ശ്രോപ്പയും മാലാഖമാര് രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കാലും മൂടി, രണ്ടുകൊണ്ട് പറന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദർശനം കണ്ടിട്ട് യെശയ്യാ ചോദിക്കുന്നുണ്ട്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഉടനെ ദൈവം ആ കൊടിലുകൊണ്ട് മദ്ബഹായിൽ നിന്ന്, ത്രോണോസിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് അവന്റെ വായെ തൊടുവിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നമ്മൾ ആ കാര്യം ഓർക്കണം. നമ്മൾ ആ പാട്ട് പാടിക്കൊണ്ടാ പാടുന്നുണ്ട്, കണ്ണിപ്പിന്റെ ഫ്രാക്ഷന്റെ സമയത്ത് നമ്മൾ ആ പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. അത്ര ഒത്തിരി വിശദമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല എങ്കിലും നിങ്ങളെ ഓർപ്പിക്കുന്നതായ കാര്യം ഇതാണ്. അതുകൊണ്ട് ദൈവം അവനെ വിശദീകരിക്കുക. അവിടെ പിന്നീട് ദൈവം ചോദിക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു? ഉടനെ യെശയ്യാ പറയുക, അടിയന് ഇതാ, അടിയനെ അയക്കണമേ. മോശയുടെ കാര്യം നോക്കിയേ, മോശ പറഞ്ഞു, ഇനി ഞാൻ വിക്കനും തടിച്ചു നാവുള്ളവനുമാ, ആദ്യം കുറെ ബഹളം വെച്ചു, കുറെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ നിന്റെ നാവിനോടുകൂടി ഇരിക്കേണ്ടതിന് അഹ്റോനെ അയക്കും. അങ്ങനെ അഹ്റോനെ അയച്ചു, മോശെ ദൈവം അയക്കുക, സമ്മതം ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും. നേരത്തെ ഇവരെ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം ആവശ്യമാണ്. മാതാവിന്റെ കാര്യം, മാതാവിന്റെ കാര്യം ഒന്ന് ആലോചിച്ചേ. മാതാവിനെ വിശദീകരിക്കുന്നുണ്ട്, അതിനുവേണ്ടി വേർതിരിക്കുന്നുണ്ട്, വേർതിരിക്കുന്നുണ്ട്, പക്ഷേ ആ മാതാവിന്റെ സമ്മതം ചോദിക്കുന്നുണ്ട്. കൃപയിലെ വിളിച്ചോളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞിട്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവളുടെ സംശയം നീക്കിക്കൊടുക്കുന്നു. ഞാൻ പുരുഷനെ അറിയായികാൽ ഇതെങ്ങനെ സംഭവിക്കും. ഉടനെ പറഞ്ഞു, ചത്തുന്നതിന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവിന്റെ കൃപ നിന്റെ മേൽ നിഴലിടും, അകയാൽ വിഭവിക്കുന്ന വിശുദ്ധ പ്രജ അത്തിനുവിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലിനെ പ്രസവിക്കുവാൻ യെശയ്യാ പ്രവചനം 7:14 വാക്യത്തിൽ പറയുന്ന പോലെ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കാൻ ദൈവം അധികാരം കൊടുക്കുന്നു. അപ്പോഴാ മറിയം പറയുന്നത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ അല്ലേ. അപ്പൊ ഇതാണ് മനുഷ്യന് ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ദൈവം വിശദീകരിക്കുന്നു, നേരത്തെ വിളിക്കുന്നു, മുന്നറിയുന്നു, മുൻ നിയമിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നു, അവരെ വിശുദ്ധീകരിക്കുന്നു, അവരെ തേജസ്കരിക്കുന്നു. അതാണ്, അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ വിശുദ്ധന്മാരായിട്ട് തേജസ്കരിച്ച് ഗ്ലോറിഫിക്കേഷൻ ഒക്കെ കിട്ടിയവരെയാണ് നമ്മൾ വിശുദ്ധന്മാരായിട്ട് കരുതുകയും ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഫോർ നോളജ്, പ്രീ ഡെസ്റ്റിനേഷൻ, അവരുടെ കോളിങ്, പിന്നെ അവരുടെ ജസ്റ്റിഫിക്കേഷൻ, പിന്നെ ഗ്ലോറിഫിക്കേഷൻ, ഇങ്ങനെ റോമർ 8:29-30 വാക്യങ്ങളിൽ പറയുന്ന വളരെ ആഴമായ കാര്യങ്ങളാണ് എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം മാറ്റേഴ്സ്, അവർ ഫ്രീ വിൽ മാറ്റേഴ്സ്, എപ്പോഴും അത് ഓർക്കണം. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിലരെയൊക്കെ വിളിക്കുകയും അവരെ മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെന്നോ ഒന്നുമല്ല. എന്നാലോ താൻ പക്ഷഭേദമില്ലാത്തവനും നീതിയും കരുണയും നിറഞ്ഞിരിക്കുന്നവനുമാകിയാൽ താൻ ചിലരെ അവർ ദുഷ്ടന്മാരായി തീരുവാൻ തക്ക വിധം സൃഷ്ടിക്കുകയും മുൻനിയമിക്കുകയും ചെയ്തുകൊണ്ട് ശിക്ഷിക്കുകയോ, ചിലരെ അവർ നീതിമാന്മാരായി തീരുവാൻ തക്കവണ്ണം സൃഷ്ടിക്കുകയും മുൻനിയമിക്കുകയും ചെയ്തുകൊണ്ട് രക്ഷിക്കുകയോ, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ താൻ നിയമിച്ചിട്ടുള്ള പ്രകാരം നന്മയാകട്ടെ തിന്മയാകട്ടെ സകലവും അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചതിന് ശേഷം ചിലരെ മോക്ഷത്തിനും ചിലരെ നരകത്തിനും അവകാശികളാക്കി തീർക്കുകയോ ചെയ്യുകയില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ദൈവം നേരത്തെ തന്നെ ഇതെല്ലാം അങ്ങ് നിശ്ചയിച്ചിട്ട് എനിക്ക് തോന്നുന്നു മുസ്ലിം ഇസ്ലാമിന്റെ ചിന്താഗതിയിലുള്ള ഒരു കാര്യമാണ്. ദൈവം ഇതെല്ലാം അറിയുന്നു, ആര് ഇവൻ നന്മയിലേക്ക് വരൂ, ആര് തിന്മയിലേക്ക് പോകൂ എന്നൊക്കെ. പക്ഷെ ദൈവം അങ്ങനെയല്ല. ഒരു സാധ്യത ദൈവം എല്ലാവരിലും കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് രക്ഷയോ ശിക്ഷയോ എന്നുള്ളത് നമ്മളുമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ സ്വാതന്ത്ര്യം നന്നായിട്ട് ഉപയോഗിക്കാനാ ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തു വന്നതും പ്രവാചകന്മാർ മുഖാന്തരം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും ഒക്കെ അരുളി ചെയ്തത്. പുത്രൻ മുഖാന്തരം നമ്മൾ ആ നിത്യരക്ഷയിലേക്ക് വരുവാൻ ഒരു സാധ്യതയും നമുക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നതും അതിനകത്ത് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് അറിയണം. നമ്മുടെ മേൽ വിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും നമുക്ക് എല്ലാവരും രക്ഷയിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ പോലും തിന്മയിലേക്ക്, അതുകൊണ്ടാണ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. എല്ലാ പാപികളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അവർ നന്മയിലേക്ക്, ആ സ്വാതന്ത്ര്യ ബുദ്ധി, ആ യഥാർത്ഥ തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നന്മയിലേക്ക് വളരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അല്ലാതെ ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. മറ്റ് ഇസ്ലാമിസത്തിലും മറ്റ് പല ചിന്താഗതികളിലും നേരെ ഘടകവിരുദ്ധമായ പഠിപ്പിക്കലാണ് ഉള്ളതെന്ന് മാത്രം. നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് ഗോഡ് ഈസ് അൺബയാസ്ഡ് ആൻഡ് ഫുൾ ഓഫ് ജസ്റ്റിസ് ആൻഡ് മേഴ്സി. ഹി ഡസ് നോട്ട് ക്രിയേറ്റ് ആൻഡ് പ്രീ ഡിസ്റ്റൈൻ സം പീപ്പിൾ സോ ദാറ്റ് ദേ ബിക്കം ഈവിൾ ആൻഡ് ദെൻ പണിഷ് ദം, നോർ ഡസ് ഹി ക്രിയേറ്റ് ആൻഡ് പ്രീ ഡിസ്റ്റൈൻ സം പീപ്പിൾ സോ ദാറ്റ് ദേ ബിക്കം റൈറ്റിയസ് ആൻഡ് ദെൻ സേവ് ദം. ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് He does not make some people inherit eternal life and some others eternal hell after making them do good or evil as predestined by him while denying them freedom of will. അതുകൊണ്ട് ദൈവം നേരത്തെ കുറെ പേരെ നീ നശിച്ചു പോകും, വേറെ കുറച്ചു പേര് നിങ്ങൾ നല്ലതായി തീരും എന്നുള്ളതല്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. റോമർ 2:11 വായിക്കാവോ? ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിന്റെ മുഖപക്ഷമില്ല. അവന് മുഖപക്ഷമില്ല. അവൻ അൺബയാസ്ഡ് ആ ദൈവം. അവൻ ബയാസ്ഡ് അല്ല. അതുകൊണ്ട് മുഖപക്ഷമില്ല. അത് പ്രത്യേകമായിട്ട് ഓർക്കണം. ദൈവത്തിന്റെ ഇനി ന്യായവിധി ഉള്ളതാണെങ്കിൽ തന്നെ എങ്ങനെയാ? സങ്കീർത്തനം 19:9 വാക്യങ്ങൾ, Psalms 19:9-10.
യഹോവ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിനും വളരെ ആഗ്രഹിക്കത്തക്കവ.
മാധുര്യമുള്ളവയുമാവുന്നു. ഇത് നമ്മൾ എപ്പോഴും സന്ധ്യാ നമസ്കാരത്തിലൊക്കെ ചൊല്ലുന്നതായ കാര്യമാണ്. മസ്മൂറ ചൊല്ലുന്ന സമയത്ത് ചുമ്മാ കുട്ടയ്ക്ക കുറയ്ക്കാന്ന് വായിച്ചു വിട്ടാൽ അതിന്റെ അർത്ഥം കിട്ടത്തില്ല. ഇനി മുതൽ നിങ്ങൾ ചൊല്ലുമ്പോൾ ഓർക്കണം ദൈവത്തിന്റെ ന്യായവിധികൾ എത്ര ശ്രേഷ്ഠമാണ്, ദൈവം ന്യായം വിധിക്കുന്നു അത് തേനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളവാന്നാ ന്യായവിധി പോലും. കാരണം ദൈവം അത്രയും മോശമില്ലാതെ അവരെ സ്നേഹിക്കുന്നവനാണ്, ആ നന്മയിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. എന്നാൽ മനുഷ്യൻ ഏതെല്ലാം പ്രകാരം ഇനി വേറെ ഒരു പഠിപ്പിക്കലുണ്ട്, മനുഷ്യൻ ഏതെല്ലാം പ്രകാരം നടന്നാലും ആയതൊക്കെയും ദൈവം തന്റെ മുൻനിയമപ്രകാരം അവരെ കൊണ്ട് നടത്തിക്കുന്നതായാൽ ആയതൊന്നും രക്ഷയ്ക്കും ശിക്ഷയ്ക്കും കാരണമായി ഭവിക്കുന്നതല്ലെന്നും രക്ഷയും ശിക്ഷയും കൊടുക്കുന്നത് മുൻനിയമം അനുസരിച്ചാകുന്നു എന്നുമുള്ള ചിലരുടെ ഉപദേശം, ഞാൻ എന്തെല്ലാം താല്പര്യപ്പെട്ടാലും ഒന്നും താല്പര്യപ്പെടാതിരുന്നാലും ദൈവത്തിന്റെ മുൻനിയമപ്രകാരം മാത്രമേ സംഭവിക്കുകയുള്ളല്ലോ എന്നുള്ള ദുർവിചാരം മനുഷ്യർക്ക് ജനിപ്പിക്കുന്നതാകയാൽ ആയത് നിരാശ, ആത്മകാര്യങ്ങളിൽ താല്പര്യക്കുറവ്, അശുദ്ധ നടപടികൾ മുതലായ വലിയ ആപത്തിലേക്ക് മനുഷ്യരെ വലിച്ചു കൊണ്ടുപോകുന്നതും നീതിമാനായ ദൈവത്തെ നീതിയില്ലാത്തവനാക്കി തീർക്കുന്നതുമാകുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് വലിയൊരു അപകടം ഇങ്ങനെ നേരത്തെ ദൈവമെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ മനുഷ്യന് എന്ത് ചെയ്യാം, അവനെ ഏതിലേക്ക് പോകുന്നൊക്കെ ദൈവം അറിയുന്നു, പിന്നെ ദൈവം അറിഞ്ഞിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളതിൽ മനുഷ്യന്റെ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പ്രസക്തി ഇല്ലാതെ പോകും. മനുഷ്യന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പ്രസക്തി ഇല്ലാതെ പോകും. അതുകൊണ്ട് അങ്ങനെയല്ല, മനുഷ്യന്റെ ഒരു സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് മറ്റു മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഒക്കെ, പണ്ട് പശു പണ്ടും പുല്ല് തിന്നുന്നു, ഇപ്പോഴും പുല്ല് തിന്നുന്നതിന്റെ കാര്യം അതിന് ഈ വിവേക ശക്തിയൊന്നുമില്ല, പിന്നെ ഒരു പരിധി കൂടുതൽ അതിന് അങ്ങനെ ഫ്രീ വില്ലെന്ന് പറയുന്നൊരു കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് ദൈവം കൊടുത്തിരിക്കുന്ന അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ബട്ട് ദ ടീച്ചിങ് ഓഫ് സം പീപ്പിൾ ദാറ്റ് വാട്ട് എവർ തിങ്സ് മെൻ ഡു ദേ ആർ മേഡ് ടു ഡു സോ ബൈ ഗോഡ് ആർ ഫ്രീ ഡിസൈൻഡ് ബൈ ഹിം ആൻഡ് ദീസ് ആക്ഷൻസ് ഷാൽ നെവർ ബി the cause for salvation or condemnation. That salvation and condemnation are given as predestined shall generate in men the evil thought that everything will happen as predetermined by God irrespective of whatever I will I will or not എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്താലും ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ദൈവം എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അതനുസരിച്ച് നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു തിന്മയും കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പം വീരപ്പനോ പൂരൻ ദേവിയോ അല്ലെ മറ്റുള്ള മനുഷ്യരെ ഒത്തിരി പേരെ കൊന്നൊടുക്കിയ ആൾക്കാരോ പറയുകയോ ദൈവത്തിന്റെ ന്യായവിധിയുടെ പിന്നെ ന്യായവിധിക്ക് തന്നെ പ്രസക്തി, വീണ്ടും അതാ ചോദ്യം, ന്യായവിധിക്ക് പ്രസക്തി ഇല്ലാതെ വരും. ഇപ്പം ഇവര് വന്നിട്ട് അല്ലെങ്കിൽ ഹിറ്റ്ലറോ പൂരൻ ദേവിയോ അല്ലെങ്കിൽ മറ്റുള്ള തിന്മകൾ പ്രവർത്തിക്കുന്ന ഒരു കുറെ കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള ആൾക്കാരായിക്കൊള്ളട്ടെ, അവര് ദൈവത്തിന് മുമ്പ് ന്യായവിധിക്ക് വന്ന് നിൽക്കുമ്പോ ദൈവത്തോട് അവർ പറയുക, അത് നീ എല്ലാം ഇതെല്ലാം നേരത്തെ ചെയ്തു വെച്ചല്ലേ എന്നെ ലോകത്തിലേക്ക് വിട്ടെ, പിന്നെ നീ എന്നാ ന്യായം വിധിക്കാനാ, ഇത് നീ ഇതെല്ലാം നേരത്തെ അറിയുന്നതല്ലായിരുന്നു എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് പിന്നൊരു പ്രശ്നം, നന്മയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് പോലും അയ്യോ ദൈവം എന്നെ തിന്മയ്ക്കായിട്ടാ ജനിപ്പിച്ചേക്കുന്നേ, അത് കാരണം എനിക്ക് ഒരിക്കലും നന്മ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു നിരാശയും ഒരു ആത്മീയമായ മടുപ്പും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. This will drag men to great dangers like disappointment, disinterest in spiritual matters and unholy activities, and it makes a righteous God unrighteous ennalladum koodi prathigamayittu orkirikkanam. Adonde ashuddha nadavadigalilekkulla taalpariyam veliya aavathilekku manushine valichu kondu pogugeyum nanmagalkkulla taalpariyakkuravum nirashayum okke manushyarkku undaagugeyum cheyyum ennalla kaaryam prathigichu ormikkuka. Adonde orikkal nirashapadanayittalla ദൈവം നമ്മൾ നന്മ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന നന്മ എത്ര പാപം ചെയ്തവരായിക്കൊള്ളട്ടെ, മോശയുടെ കാര്യം തന്നെ എടുക്ക്, കൊലപാതകം ചെയ്ത വ്യക്തിയാണ്, പക്ഷെ ദൈവം മാനസാന്തരത്തിലേക്ക് അവനെ ആ രാജകൊട്ടാരത്തിലിരിക്കുന്ന കൊലപാതകിയെ അല്ല ദൈവത്തിന് ആവശ്യം, കാട്ടിലിരിക്കുന്ന ആട്ടിടയനായ അനുതാപിയെ ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് അവനെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം വലിയ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം കൊണ്ട് നന്മ തിരഞ്ഞെടുത്ത് ദൈവപദ്ധതിക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ആ അധ്യായത്തെ അടിസ്ഥാനമാക്കി ഓർമ്മിപ്പിക്കുകയാണ്. 32-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. 33-ാമത്തെ അധ്യായം തൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നു. അത് ബിബ്ലിക്കൽ കാനൻ എന്നുള്ളതാണ്, ബൈബിൾ കാനനെ പറ്റിയാണ് അത് പിന്നീട് എടുക്കുന്നതാണ്. 34-ാം അധ്യായം അവസാനത്തെ ചാപ്റ്ററാണ്, അബൌട്ട് ദ കൗൺസിൽ അല്ലെങ്കിൽ സിനഡ്സ് ആൻഡ് ദ അതോറിറ്റി ഓഫ് ദി ചർച്ച് എന്നുള്ളതാണ്. സുന്നഹദോസുകളെയും സഭയുടെ അധികാരത്തെയും കുറിച്ചുള്ള എന്താ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് സഭ ഇങ്ങനെ സുന്നഹദോസ് കൂടുകയും സഭയുടെ ചില അധികാരങ്ങളൊക്കെ ഉള്ളതും എന്താണ് വേദപുസ്തക അടിസ്ഥാനം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഈ നമ്മുടെ കർത്താവിന്റെയും തന്റെ സ്ലീഹന്മാരുടെയും മരണശേഷവും പുറജാതി രാജാക്കന്മാരും പ്രഭുക്കന്മാരും ക്രിസ്ത്യാനി സഭയെ വളരെ പീഡിപ്പിച്ചു വന്നു. എങ്കിലും സഭക്കാർ തങ്ങളുടെ വിശ്വാസ രീതിയെ കളങ്കം കൂടാതെ സത്യത്തിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നു. എന്നാൽ സഭയ്ക്ക് അന്യന്മാരിൽ നിന്നുള്ള പീഡ ഒഴിഞ്ഞ് ആശ്വാസമുണ്ടായപ്പോൾ സഭയിൽ നിന്ന് തന്നെ അനേകം വേദവിരുദ്ധികൾ എഴുന്നേറ്റു. ശുദ്ധമുള്ള വേദവാക്യങ്ങളെ തങ്ങളുടെ ഹിതത്തിനൊത്ത പ്രകാരം മറുപാടായി വ്യാഖ്യാനിക്കുകയും നമ്മുടെ കർത്താവിന്റെയും തന്റെ സ്ലീഹന്മാരുടെ ഉപദേശത്തിന് വിരോധമായുള്ള ചില വിശ്വാസ വിപരീതങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അതുമൂലം അന്ന് ഭരിച്ചു വന്നിരുന്ന ക്രിസ്ത്യാനി രാജാക്കന്മാരുടെ കൽപ്പനയാൽ നിഖ്യായിലും കൊസ്തന്തിനോസ് പോലീസിലും എഫേസോസിലും ഉണ്ടായ പുതു മൂന്ന് സുന്നഹദോസുകൾ കൂടുകയും അവയിൽ വെച്ച് വേദവിപരീതങ്ങളെ വെളിപ്പെടുത്തി ഹെറട്ടിക്സിനെ അല്ലെങ്കിൽ ഇടത്തൂട്ടുകാരെ സഭയിൽ നിന്ന് പുറത്തുവിരിക്കുകയും സത്യവിശ്വാസ രീതിയെ സ്ഥിരപ്പെടുത്തി അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെ ചട്ടപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഓർപ്പിക്കുന്നതായ കാര്യം. ഞാനത് ഇച്ചിരി വിശദമായിട്ട് ഇച്ചിരി ലെങ്തി ആയിട്ടാ പറഞ്ഞതെങ്കിലും കാര്യം നിങ്ങൾ ഗ്രഹിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇൻഫിഡൽ കിങ്സ് ആൻഡ് ലോർഡ്സ് യൂസ് ടു സിവിയർലി പെർസിക്യൂട്ട് ദ ക്രിസ്ത്യൻ ചേർച്ച് ഈവൻ ആഫ്റ്റർ ദ ടൈം ഓഫ് അവർ ലോർഡ് ആൻഡ് ദ ഡെത്ത് ഓഫ് ഹിസ് അപ്പോസ്റ്റിൽസ്. ഹൗവർ ദ ചർച്ച് ട്രൂലി ഹെൽഡ് ഓൺ ടു ദയർ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസസ് വിതൗട്ട് പൊല്യൂട്ടിംഗ് ദം. When the church had peace and comfort after the time of the persecutions, many heretics rose from within the church, started interpreting passages of the Holy Bible as it pleased them, and started teaching heresies which were contrary to the teaching of our Lord and His apostles. ഈ സഭയിൽ ആദ്യകാലത്ത് ധാരാളം പീഡകളൊക്കെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെയും സ്ലീഹന്മാരുടെയൊക്കെ മരണശേഷം അനേക പീഡകളായിരുന്നു. രണ്ട് പ്രശ്നങ്ങളാണ് ആദിമ സഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഒന്ന് ഈ പേഴ്സിക്യൂഷനാണ്, മറ്റു രാജാക്കന്മാരിൽ നിന്നുള്ള പേഴ്സിക്യൂഷൻ. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു എന്നുള്ളത് നീറോ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. 12-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം, 1-ഉം 2-ഉം വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാവോ.
ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾകൊണ്ട് കൊന്നു.
അത് യഹൂദന്മാർക്ക് പ്രസാദമായി
എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു.
നോക്കിയത് കർത്താവിന് ശേഷം 10-30 വർഷങ്ങൾക്ക് ശേഷമൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എ ഡി ഒരു 50-60-ഓടുകൂടിയൊക്കെയാണ് വേദപുസ്തകത്തിന്റെ രചനാ കാലഘട്ടം എന്ന് നിങ്ങൾക്ക് അറിയാവല്ലോ. അപ്പൊ അതിനിടയ്ക്ക് ഉണ്ടായ ഹിസ്റ്ററിയാണ് ഇതിനകത്തും അപ്പോസ്തല പ്രവർത്തനങ്ങളിലും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സിക്യൂഷൻ ആയിരുന്നു ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഹെറസീസ് ആണ്, വേദവിപരീതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെ 20-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിച്ചാട്ടാ. ആൻഡി
ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെയും ഞങ്ങളുടെ പിന്നാലെ വളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും.
വളരെ ശക്തമായിട്ട് പൗലോസ്ലിഹ ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്, ഞാൻ പോയതിനു ശേഷം ആട്ടിൻകൂട്ടത്തിന്മേൽ അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. കൊടിയ ചെന്നായ്ക്കൾ എന്നൊക്കെയാ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ, സേവേജ് വോൾസ് എന്നുള്ള കാര്യമൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. വിൽ കം ഇൻ എമംഗ് യു നോട്ട് സ്പെയറിംഗ് ദ ഫ്ലോ എന്നുള്ളതാ. അതുകൊണ്ട് അവരെ ചെതറിച്ചു കളയും, എല്ലാവരെയും ചെതറിച്ചു കളയും. സം ഈവൻ ഫ്രം യുവർ ഓൺ ഗ്രൂപ്പ് വിൽ കം ഡിസ്റ്റോർട്ടിംഗ് ദ ട്രൂത്ത് ഇൻ ഓർഡർ ടു എൻറ്റൈസ് ദ ഡിസൈബിൾസ് ടു ഫോളോ ദം എന്നുള്ളത് ഉറപ്പിക്കുക. അതുകൊണ്ട് ഈ തെറ്റായ ഉപദേശങ്ങൾ വേദവിപരീതമായിരുന്നു സഭ കണ്ടിരുന്ന ഒന്നാമത്തെ പ്രശ്നം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-5 വാക്യങ്ങൾ, സെയിന്റ് മാത്യു ചാപ്റ്റർ 24:4-5.
അതിന് ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും.
ബാക്കി
നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ സൃഷ്ടികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ.
അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ്, ഈ തിന്മകളിലേക്ക് ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അനേകരന്റെ പേരെടുത്ത് വരുമെന്ന് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞേക്ക. കൊലോസിൻസ് 2:8, കൊലോസിൻ 2:8. മിസ് ചെയ്ത് പോയോ അതിനകത്തുനിന്ന്? കാണാതെ പോയോ കൊലോസിൻ
2:8? സത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ സൂക്ഷിപ്പിക്കും. അത് മനുഷ്യ
ഫിലോസഫി, അത് അങ്ങനെ ഒരു എപ്പിക്കൂറിയൻ ചിന്താഗതി ആയിരുന്നല്ലോ, തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയുന്നത്, നാളെ ചാകുമല്ലോ എന്ന് പറയുന്നത്, അതൊരു അങ്ങനെ എപ്പിക്കൂറിയനിസം, അങ്ങനെ ധാരാളം ഫിലോസഫി ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പ്ലേറ്റോണിസം അല്ലെങ്കിൽ സോക്രട്ടീസിന്റെ പഠിപ്പിക്കൽ, അങ്ങനെയുള്ള ഗ്നോസ്റ്റിസിസം, ഇതൊക്കെ പ്രിവെയിൽഡ് ആയിട്ടുള്ള ഗ്രീക്ക് ഹെലനൈസേഷൻ ഉണ്ടായ സമയത്ത് ഗ്രീക്ക് കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വേദവിരീതങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള അനേക വേദവിരീതങ്ങളുടെ നടുവിലാണ് സഭ വളർന്നു വന്നു എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൂടി ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ഈ കഴിഞ്ഞ ദിവസം രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ഒരു പാസ്റ്റർ സൗത്ത് ആഫ്രിക്കയില് പിന്നീട് പറയുക, പുല്ല് തിന്നണം, എല്ലാവരും പുല്ല് തിന്നണം. പുല്ല് തിന്നണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുല്ല് തിന്നുക, വിശ്വാസികളെല്ലാം പുല്ല് തിന്നുക, ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ കാര്യമാണ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഇങ്ങനെ വസ്ത്രധാരണ രീതിയെ പറ്റിയൊക്കെ പിന്നെ ഒക്കെ പറയുന്നതായിട്ടൊക്കെ ഇങ്ങനെ വായിച്ചു. അങ്ങനെയുള്ള ധാരാളം തിന്മകൾ, ഓരോ ഇടത്തൂട്ടുകൾ, ഹെറസി ഓരോ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. ബാക്കി വായിച്ചാട്ടെ. 2 John 10:11, 2 John 10:11 വാക്യങ്ങൾ.
ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ.
അത് ഈ സഭയുടെ വിശ്വാസം അല്ലാതെ വേറെ വിശ്വാസം കൊണ്ട് വീട്ടിൽ വരുമ്പോഴത്തേനും, അയ്യോ എല്ലാരും പ്രാർത്ഥിക്കാനല്ലേ, എല്ലാരും പ്രാർത്ഥിക്കാനല്ലേ, വന്നാട്ടെ, കടുങ്ങാപ്പി പിടിച്ചാട്ടെ, കയറിയിരുന്നാട്ടെ, ഇത് പറയരുത്. ഇത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇച്ചിരി ശക്തമായിട്ട് നിന്നില്ലേ, പിന്നെ എങ്ങനെ ഒക്കുന്നേ? എല്ലാരും പ്രാർത്ഥിക്കാനാ. പ്രാർത്ഥിക്കുന്നവരെ എല്ലാവർക്കും വലിയ പേടിയോ ബഹുമാനമോ എന്താ എനിക്കറിയത്തില്ല. അവന് പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേണ്ട, അവനെ പണക്കി വിട്ട പ്രശ്നമാ. എന്തിനാ അങ്ങനെ പറയുന്നേ? തെറ്റായിട്ടുള്ള ഒരുത്തനെ വീട്ടിക്കൊള്ളുകയും ചപ്പളാച്ചി അടിച്ചോണ്ടിരിക്കരുതെന്ന് വളരെ കൃത്യമായിട്ട് തിരുവചനം പറയും. ഇതൊക്കെ വിശ്വാസികൾ ചെയ്യേണ്ട കാര്യങ്ങളാ കേട്ടോ, വിശ്വാസികൾ ചെയ്യേണ്ട കാര്യങ്ങളാ, അത് ഓർത്തിരിക്കണം. വീണ്ടും 1 John 4:3 ഒന്ന് വായിച്ച്, ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ കുറച്ച് വാക്യങ്ങളും കൂടെ പെട്ടെന്ന് പറയാം. 1 John 4:3.
യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർക്കുന്നതിന്റെ ആത്മാവ് തന്നെ.
നിങ്ങൾ അറിയുന്നല്ലോ. പിന്നീട് പറയുക, ഫിലിപ്പിയർ 3:2 വായിച്ച്, ഫിലിപ്പിയൻസ് 3:2.
നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ.
നോക്കേ, അത് എത്ര ഇതിന്റെ എക്സ്പ്ലോട്ടേഷൻ ഒക്കെ പണ്ടേ തന്നിട്ടുള്ളതാ. നായ്ക്കളെ സൂക്ഷിപ്പിന്ന അത്ര ശക്തമായിട്ടാ. മുമ്പേ പറഞ്ഞ കൊടിയ ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞു, ഇവിടെ പറയുന്ന നായ്ക്കളെ സൂക്ഷിപ്പി അത്ര ശക്തമായിട്ടാ. വേദവിരീതികളെ പറ്റി പൗലോസ് പറഞ്ഞിരുന്നു. അവരെ വീട്ടിൽ വിളിച്ചു കയറ്റിയിരുത്തി ചായ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ കാര്യമില്ലെന്ന് ഞാൻ വേദവസ്ഥാടിസ്ഥാനത്തിൽ തെളിയിച്ചു തരാം. ബാക്കി വായിച്ചു. 2 Petros 3:16-17 വായിച്ച്, 2 Peter 3:16-17.
അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹമെന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാവുന്നു.
2 Peter 3:16.
ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു.
എന്നാൽ ഈ വേദവിരീതികൾ ചെയ്യുന്ന കാര്യം അവരുടെ നാശത്തിനായിട്ട് വേദവാക്യങ്ങൾ കൂട്ടിക്കളയുക, അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേദവസ്തു വ്യാഖ്യാനിക്കുക. ഞാനത് വേദവസ്ഥത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ കാനനൈസേഷനുള്ള ഭാഗം എടുക്കുമ്പോൾ ഞാൻ പറയാം, ബിബ്ലിക്കൽ കാനൻ എടുക്കുമ്പോൾ പറയാം. വേദവസ്ഥ ഇഷ്ടമുള്ളവരെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, അതിനാണ് സഭ കൂടുകയും അത് അറിവില്ലാത്ത ആൾക്കാർ ഇഷ്ടമുള്ളവർ അതുകൊണ്ട് പ്രസംഗിക്കാൻ പോലും പലരെയും സഭയിൽ അനുവദിക്കാത്ത കാര്യം അതാ. അത് ഇത് ഇതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ബോധമില്ലാത്ത ആൾക്കാരെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും ചെയ്യരുത്, ഒരുവിധം അറിയാൻ മേലാത്ത. ഇനി അറിവുള്ളവരാണെ തന്നെ തെറ്റ് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ളത് അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു വചന ശുശ്രൂഷ നടത്തുമ്പം പോലും അച്ഛനുണ്ടെങ്കിൽ തിരുമേനിയുടെ കൈമുത്തിയിട്ട് പിന്നെ പ്രസംഗിക്കാൻ എഴുന്നേക്കുന്നേ. മനസ്സിലായോ? തിരുമേനിയുടെ അനുവാദം, സഭയുടെ അനുവാദം വേണം. അല്ലെങ്കിൽ ഒരു ഒരാള് അച്ഛന്റെ കൈമുത്തിയിട്ട് രണ്ടു വാക്ക് പള്ളി പറയാൻ നേരം നിങ്ങളത് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യണം, മസ്റ്റായിട്ട് ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടി സെക്രട്ടറിയും ട്രസ്റ്റിയും ഒക്കെ, ഞങ്ങൾ ഇവിടെ 40 വർഷമായിട്ട് അമേരിക്കയിലുള്ള അച്ഛൻ 5 വർഷമായല്ലോ വന്നിട്ട് ഞങ്ങൾ ഇതിന് മുമ്പേ ഇത് കണ്ടാന്നും പറഞ്ഞിട്ട് പോയി നിൽക്കരുത്. അത് സഭയോടുള്ള, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നു, അറിവില്ലെങ്കിൽ പറഞ്ഞു തരുന്നു. അത് വൈദികന്റെ കൈമുത്തുക എന്ന് പറയുന്നത് സഭയുടെ അനുവാദം പൊതുവായി നമ്മൾ മേടിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ, ഇതെല്ലാം സിംബോളിക് റെപ്രസെന്റേഷനായി ചെയ്യുന്നത് മുഴുവൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വേണം അത് ചെയ്യാന്നുള്ള കാര്യം ഓർപ്പിക്കുക. നാശത്തിനായിട്ട് അത് കോട്ടിക്കളയരുത്. വേദവാക്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം അങ്ങ് പഠിപ്പിക്കും. വേറെ ആരെങ്കിലും എന്തെങ്കിലും പൊട്ടത്തര എവിടെയും പഠിപ്പിക്കും, അത് കേട്ടേച്ച് ഇവിടെ വന്ന് മുഴുവൻ സഭയിൽ അങ്ങ് വിളമ്പുക. അത് ഇന്ന് സമയമുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ആ ഭാഗം കൂടി ഞാൻ പെട്ടെന്ന് എടുത്തോളാം. പെട്ടെന്ന് രണ്ട് വാക്യം കൂടി ഇതിനെ ചേർന്ന് വായിക്കണം. സെക്കൻഡ് കൊരിന്ത്യൻസ് 11:13-15. സെക്കൻഡ് കൊരിന്ത്യൻസ് 11:13-15.
സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവന്റെ അവസാനം
13 കൂടെ വായിച്ചു, 13 വായിച്ചു, ഇപ്പൊ 14 വായിച്ചു.
ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ.
ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേഷക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. മനസ്സിലായില്ലേ? ഇത് തിരുവചനം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാ. കള്ള അപ്പോസ്തലന്മാർ, അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ കള്ള അപ്പോസ്തലൻ. വെളിപാട് 2:2 വായിച്ച്, വെളിപാട് 2:2.
ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരില്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന്
കണ്ടു. അവിടെ എത്ര ശക്തമായിട്ടാ എഫേസൊസിലെ സഭയുടെ ദൂതൻ എഴുതുന്ന പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നേ, നീ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ്. അതാ ഈ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനം, ഇപ്പൊ ഉണ്ടാകുന്ന ന്യൂ ജനറേഷൻ പരിപാടികളെ കീപാഡും ഐപാഡും വെച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക, നേരെ ചെന്ന് കർത്തൃമേശ എടുക്കുക, എന്തെല്ലാം തോന്നിവാസങ്ങളാ ഇപ്പോ ഈ ആരാധന വഴിയായിട്ട് നടക്കുന്നേ. എന്തെല്ലാമാ നടക്കുന്നേ ഈ തിന്മകൾ എങ്ങനെ ഉണ്ടാകുന്നേ? അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലൻ. എനിക്കും കിട്ടി. അപ്പോസ്തോലത്വത്തിന്റെ വളരെ പ്രകടമായ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കൈവെപ്പ് സഭയൊന്ന് വെച്ച് കൂടി തീരുമാനിച്ചിട്ട് വേണം ഒരിത്തരം വേണോ വേണ്ട അനീന്ദ്യനായി കണ്ടാൽ അവൻ ശുശ്രൂഷ ഏൽക്കട്ടെ എന്ന ഫസ്റ്റ് മത്തിയോസ് 3:10 പറയുന്നേ. അതുകൊണ്ട് ആ അങ്ങനെയല്ല, സ്വയം പ്രഖ്യാപിത ലീഡർഷിപ്പ് ഒന്നും ഇല്ല സഭയിൽ. അങ്ങനെ സ്വയം പ്രഖ്യാപിതരമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സഭയുമായിട്ട് ചേർന്ന് നിന്നുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ സഭയായിട്ട് നിൽക്കാനായിട്ടാ, അല്ല വ്യക്തിപരമായിട്ട് വേദപുസ്തകം കോട്ടിക്കളയാനായിട്ടല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് അവരെ എത്ര ശക്തമായിട്ടാ പറഞ്ഞേക്കുന്നത്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാരെന്ന് കണ്ടതും. അങ്ങനെ കള്ളാന്ന് വിളിക്കുന്ന ഒരു കുഴപ്പമില്ല, തിരുവചനം എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്, നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം. കള്ളൻ തന്നെയാ, കള്ളത്തരം പഠിപ്പിക്കുന്ന കള്ളയപ്പോസ്തോലും കള്ളയപ്പോസ്തോലും തന്നെയാ. അതിന് ജനം തിരിച്ചറിയണം. അല്ലാതെ ഇവനെയെല്ലാം വീട്ടിൽ വിളിച്ചു വെച്ചിട്ട് ചായയും കാപ്പിയും കൊടുക്കരുത്. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം. സഭയുടെ വിശ്വാസം ഉണ്ട്, അതിൽ നിലനിൽക്കാനായിട്ട് ഉള്ള നല്ല ബുദ്ധിയും കൊണ്ടാണോ ഇവൻ വരുന്നേ. ഈ ഇവരുടെ വേറൊരു പരിപാടിയാ ജനങ്ങളെ മുഴുവൻ പേടിപ്പിക്കുക. എല്ലാരെ ദൈവം ഇപ്പം നിന്നെ തിന്നുകളെ, ഇപ്പം നിന്നെ നശിപ്പിച്ചോളെ, നിന്റെ അപ്പനെ കൊല്ലും, നിന്റെ അമ്മയെ കൊല്ലും, നിന്റെ പെങ്ങളെ കൊല്ലും, നിന്നെ കൊല്ലും. ദൈവം കൊല്ലുന്ന ദൈവമാണ്, കൊല്ലട്ടമ്മേ. എന്നാ നിങ്ങളെന്താ പേടിക്കുന്നേ? വല്ലവനും പറയുന്ന കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ സഭയ്ക്ക് പറ്റിയതൊക്കെ പറ്റി. ഇനി മേലിൽ സഭയിൽ ഉണർവുണ്ടാകേണ്ടത് ഇവിടെയാ. ഞാൻ ആദ്യം മുതലേ പഠിപ്പിക്കുന്ന കാര്യമാണ്, നമുക്ക് ഉണർവുണ്ടാകേണ്ടത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നന്മ നമ്മുടെ സഭയുടെ വിശ്വാസം എന്ന് തിരിച്ചറിയുകയും അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേനാ. അതാ നമ്മുടെ ഉത്തരവാദിത്വം. അതാ സ്പ്രെഡിംഗ് ദ ഗോസ്പൽ എന്ന് പറയുന്ന അതാ സത്യം തിരിച്ചറിയുക. ഇത് ആദിമ സഭയിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ പ്രശ്നങ്ങളെ ഇത്ര ശക്തമായിട്ട് വേദവിരീതികളോട് പൗലോസും ബാക്കിയുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പോലും എതിർത്ത് നിന്നപ്പോ. വെളിപാട് പുസ്തകം പരിശുദ്ധാത്മാവിനായി എതിർപ്പെട്ട പുസ്തകമാണ് യോഹന്നാൻ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതുവരെ എതിർത്ത് നിന്നപ്പോ നമ്മൾ അതിനെ ഒന്ന് തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേദവിരീതങ്ങൾ ഉണ്ടായപ്പോഴാണ് സഭയുടെ അധികാരം എന്ന് പറയുന്ന അതാ. അതാണല്ലോ നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ, അതാ ദ അതോറിറ്റി ഓഫ് ദി ചർച്ച് ആൻഡ് അബൌട്ട് ദ കൗൺസിൽസ് അല്ലെങ്കിൽ സിനഡ്സ് എന്നുള്ളതാ നമ്മൾ പഠിക്കുന്ന കാര്യം. അതുകൊണ്ട് എഫേസ് അന്ന് വന്നപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ AD 325 നിക്കിയ നൈസിയൻ, പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ, എഫേസൂസ് എന്നിങ്ങനെയുള്ള മൂന്ന് പൊതുസനോ എല്ലാ വിശ്വാസ പ്രമാണത്തിലും ഏറ്റു പറയുന്നതല്ലേ? എല്ലാ ഞായറാഴ്ചയും നിന്ന് ഏറ്റു പറയുന്നതാ. നിക്കിയായാലും കുസ്മ പോലീസിലും എഫേസൂസിലും വെച്ചുണ്ടായ മൂന്ന് പൊതുസനോ ദോസുകൾ ഈ വിശ്വാസം പറഞ്ഞാൽ അതിനെതിരെ കാണിക്കരുത്. വിശ്വാസം കൺഫസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കണം. ആ ഇത് ചുമ്മാ ഉറക്കം തൂങ്ങി പൊട്ടയ്ക്ക കുറയ്ക്കാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ കൺഫസ് ചെയ്യുന്ന വിശ്വാസമാണ് എന്നാണ്. നിക്കായാലും ഗുസ്മന പോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ മൂന്ന് പൊതുസന്നോദസ്സിൽ കൂടി അവിടെ നിന്ന് വേദവിരീതികളെ എതിർത്ത് കളഞ്ഞു, ഇടത്തുകൂട്ടുകാരെ തട്ടിക്കളഞ്ഞു. അതിനുശേഷം സത്യവിശ്വാസ രീതിയെ അവിടെ സ്ഥിരപ്പെടുത്തിയതാ. അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ചട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഓരോ സിനഡിലും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക. വീണ്ടും നിങ്ങൾ വായിക്കേണ്ടതായ വേദഭാഗം ഗലാത്തിയർ 1:8-9 എല്ലാ കുർബാനയിലും ആഞ്ഞാഞ്ഞ് പാടുന്നത് എന്നിട്ട് കാണിക്കുന്നതെല്ലാം തലതിരിച്ചുവാ. ഗലാത്തിയർ 1:8-9 വായിച്ചാൻഡി.
എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ
ശക്തമായി പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് ഒഴിച്ച് ഇങ്ങൊരുവൻ വന്ന് അറിയിച്ചാൽ ആനവനെങ്കിലും ആ ദൂതൻ, പിന്നല്ലേ ഇവിടുത്തെ തങ്കും കിങ്കും ഒക്കെ, വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയും ശാപം. അതിൽ കൂടുതലല്ല സഭയുടെ സത്യവിശ്വാസം അവിടെ ക്രോഡീകരിക്കപ്പെട്ടതാ. നമുക്ക് 2001 പറയുന്നത് നമുക്ക് ഇഷ്ടം, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രമാണമല്ല. അതുകൊണ്ടാണ് സഭയ്ക്കാണ് അതിന് അധികാരമുള്ളത്, സിനഡ് കൂടുന്നത് അതിനുവേണ്ടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. അതിനാൽ നമ്മുടെ കർത്താവിന്റെയും തന്റെ ശ്ലീഹന്മാരുടെ സുഭാഷിതങ്ങൾ 22 പ്രോവർബ്സ് സുഭാഷിതം എന്ന് പറഞ്ഞാൽ സദൃശവാക്യം 22:28 വായിച്ചേ.
നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്
കേട്ടോ. എല്ലാരും ഓർത്തിരിക്കണം, അത് അയലോക്കന്മാരുടെ വസ്തു എൻക്രോച്ച് ചെയ്യുന്ന കാര്യത്തെ പറ്റി മാത്രമല്ല, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളെ കൂടി പറ്റിയ. നിന്റെ പിതാക്കന്മാരിട്ട് യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ഉണ്ടല്ലോ, പിന്നെന്തിനാ നീ 1522 പ്രൊട്ടസ്റ്റാന്റിസവും പിന്നെ 1901 പെന്തക്കോസ്തലിസവും പിന്നെ ഈ ന്യൂ ജനറേഷൻ ഇപ്പൊ ഗ്രേസ് ചർച്ച് ഗ്രേസ് പ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞ് പറയാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാ ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്നേ? എന്തിനാ പോകുന്നേ? നിന്റെ പിതാക്കന്മാർ അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി 26:18 ഒന്ന് വായിച്ചേ. ജനസിസ് 26:18
തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു.
നോക്കിയ ഇസ്ഹാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അമ്മമാരെ നമ്മൾ വായിക്കുന്നത്. ഇസ്ഹാക്ക് ചെയ്ത എന്താണെന്നറിയാമോ? ഫെലിസ്ത്യർ പിന്നീട് വന്ന് മണ്ണിട്ട് മൂടിക്കളഞ്ഞ കിണറുകളെ ഇസ്ഹാക്ക് വീണ്ടും കുഴിച്ച് അബ്രഹാം അവക്കിട്ടിരുന്ന പേര് തന്നെ ഇട്ടു. ഇന്ന് സഭയ്ക്ക് ആവശ്യം ഉണർവെന്ന് പറയുന്ന ഇതാ. ഇന്ന് നമ്മുടെ ചില വിശ്വാസത്തിനകത്ത് കുറെ ഫെലിസ്ത്യന്മാർ വന്ന് മണ്ണ് വാരിയിട്ടേക്കുക. നമ്മുടെ വീട്ടിൽ ചായ കൊടുത്ത് നമ്മൾ വിടിച്ച് വിളിച്ച് കയറ്റിയിരുന്ന ഫെലിസ്ത്യന്മാര് നമ്മുടെ വിശ്വാസത്തിൽ നിറച്ച് മണ്ണ് വാരിയിട്ടേക്കുക. ആ കിണറുകൾ വീണ്ടും കുഴിക്കണം, അത് കുഴിക്കപ്പെടണം. അത് നമ്മുടെ വിശ്വാസം നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ടാണ് സഭയുടെ അധികാരം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ നിക്കായിലും കുസ്തീനപ്പോലീസിലും എഫേസൂസിലും കൂടിയ പൊതുവിനടുത്ത മൂന്ന് സിനോദോസുകളിലെ വിശുദ്ധ പിതാക്കന്മാർ നിശ്ചയിച്ചുറപ്പിച്ച വിശ്വാസ രീതിക്കെതിരായുള്ള യാതൊരു ഉപദേശത്തെയും കൈക്കൊള്ളുവാനോ പഠിപ്പിപ്പാനോ ഒരുത്തനും അധികാരമില്ല. ഈ പദോപദേശങ്ങളെ ശക്തമായിട്ട് ഓർപ്പിച്ചേക്കുന്ന കാര്യമാണ്. ഈ സത്യ ഉപദേശത്തിനും വിശ്വാസരീതിക്കും ചേരുന്നതായുള്ള കർമാചാരാനുഷ്ഠാനങ്ങൾക്കുള്ള നടപടിക്രമങ്ങളെയും മര്യാദകളെയും കാലയുക്തം പോലെയും ദേശത്തിന്റെ അവസ്ഥ പോലെയും ക്രമപ്പെടുത്തുവാൻ കാതോലിക്കായിക്കടുത്തതും ശ്രീഹായിക്കടുത്തതുമായ നമ്മുടെ വിശുദ്ധ സഭയിലെ മേൽപ്പട്ടക്കാർ പട്ടക്കാർ മുതലായവർ ഒന്നിച്ചുകൂടുന്ന പൊതുവായ സുന്നഹദോസുകൾക്ക് അധികാരവുമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആ സുന്നഹദോസുകൾക്ക് അധികാരം, നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:4 വായിച്ച്
അവർ പട്ടണം തോറും എരിച്ചിലേമിന് അപ്പോസ്തോലന്മാരെ മൂപ്പന്മാരെ വിളിച്ച് നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു.
അങ്ങനെ അവരെ പട്ടണം തോറും എന്താ ചെയ്യുന്നേ, അപ്പോസ്തോലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയം അവർ കൂടി തീരുമാനമെടുത്തിട്ടുണ്ട്, മനസ്സിലായോ? 15:23 വായിച്ചേണ്ടി 15:23
അവരുടെ കൈവശം എഴുതി അയച്ചതെന്തെന്നാൽ
അപ്പോസ്തലയായിരിക്കുമ്പോ അവരുടെ കൈവശം എഴുതി കൽപ്പന കൊടുത്തു വിടുക, എഴുതി കൽപ്പന കൊടുത്തു വിടുക. ഓരോ ആഴ്ചയിലും പള്ളി കൽപ്പന വായിക്കുകയല്ലേ എല്ലാവരും ഓർക്കും. എന്നതിനെ കൽപ്പന 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 എന്തിനാ കൽപ്പന? അവരുടെ കയ്യിൽ എഴുതി കൊടുത്തു വിട്ടു, എഴുതി കൊടുത്തു വിട്ടിട്ട് 23 ബാക്കി വായിച്ചേ.
അപ്പോസ്തലന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും ഫിലിപ്പിയയിലും ജാതികളിൽ ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേട്ടുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ
താഴോട്ട് പറയുന്ന കാര്യം അവരെന്തൊക്കെ ആചരിക്കണം, ആദിമ സഭയിലെ വലിയൊരു പ്രശ്നം, ആദ്യത്തെ സിനഡ് കൂടുന്ന കാര്യം, യാക്കോബിന്റെ നേതൃത്വത്തിൽ സിനഡ് കൂടുന്ന കാര്യം, കൽപ്പന കൊടുത്തു. എന്നിട്ട് വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ ഭ്രമിച്ചു പോവുക, ആരെങ്കിലും വീട്ടിൽ വന്ന് 4 പറയുന്ന നമ്മൾ ഭ്രമിച്ചു പോവുക, അങ്ങനല്ല. എഴുതി കൊടുത്തതല്ലാതെ വേറെ യാതൊന്നും ചെയ്ത് വളരെ ശക്തമായിട്ടാ സുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ ശക്തമായിട്ടാണ് ആ എഴുത്ത്. അവര് ആദ്യത്തെ യെരുശലേം സിനഡ് അവിടെ കൂടി, എന്നിട്ട് എന്തൊക്കെ ചെയ്യണം, പരസംഗം, ശ്വാസം പൊട്ടിച്ചത്തത്, വ്യഭിചാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം, മറ്റ് വലിയ ഭാരങ്ങളൊന്നും നിങ്ങളുടെ മേൽ വെക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു വിട്ടു, മനസ്സിലായോ? അതുകൊണ്ടാണ് ഓരോ ആഴ്ചയിലും കൽപ്പന വായിക്കുക, എഴുതണം. സിനഡ് കൂടി, തിരുമേനി കഴിഞ്ഞ മാസം സിനഡിന് വേണ്ടി പോയേക്കുമായിരുന്നു. അവര് കൂടി തീരുമാനമെടുത്ത് സഭയുടെ ആ കൽപ്പനകളാണ് നമുക്ക് കിട്ടുന്നത്, അത് അത് വേണം പ്രമാണിക്കാൻ. അതല്ലാതെ ഓരോരുത്തരും ഇഷ്ടമുള്ള പോലെ വാക്കുകൾ കൊണ്ട് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ, ഒരിക്കലും അങ്ങനല്ല. സഭയ്ക്ക് അവിടെ അധികാരമുണ്ട്, സഭയുടേതാണ് അധികാരം, അത് ജനങ്ങളും. നമുക്കിവിടെ ഈ അധികാരം എന്ന് പറയുന്നത് മലങ്കര അസോസിയേഷൻ ഉണ്ട്, ഓരോ ഭദ്രാസന കൗൺസിലുണ്ട്, മെത്രാപോലിത്തമാരുണ്ട്, അവരുടെ സിനഡ് ഉണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ജനാധിപത്യം ആൻഡ് ഹയറാർക്കിക്കൽ സിസ്റ്റം നമുക്കുള്ളത്. കാത്തലിക്സിന് ഹയറാർക്കി മാത്രമേ ഉള്ളൂ, പ്രൊട്ടസ്റ്റന്റ്സിന് ജനാധിപത്യം മാത്രമേ ഉള്ളൂ. ഓർത്തഡോക്സ് സഭയുടെ വലിയ പ്രത്യേകത എന്ന് പറയുന്ന ഹയറാർക്കിക്കൽ ആൻഡ് ഡെമോക്രസി എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. ഇതൊന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം എന്നുള്ളത് ഓർപ്പിക്കുക. വീണ്ടും എന്നിട്ട് പറയുന്ന കാര്യം, മാമോദീസ, ശുദ്ധമുള്ള കുർബാന, വിവാഹം മുതലായ വിശുദ്ധ കൂദാശകളിലെ കർമ്മങ്ങളും, ദനഹ, ഉശാന, ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ കീപ്പുസായുടെ വെള്ളിയാഴ്ച, ഉയർപ്പ്, പെന്തിക്കോസ്തി മുതലായ ദിവസങ്ങളിലെ ശുശ്രൂഷകളും, സത്യ ഉപദേശത്തിനും വിശ്വാസരീതിക്കും ചേരുന്നവയും വിശുദ്ധ സഭയാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന തക്സാ പുസ്തകങ്ങൾ പ്രകാരം നടത്തി വന്നവയും ആകയാൽ ഇവകളെ തന്നിഷ്ടമായി ഒരിത്തിനും വ്യത്യാസം ചെയ്തു കൂടാത്തതാകുന്നു എന്നുള്ള കാര്യം പറയുകയാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ള പോലെ എല്ലാം ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതിന് ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ വേണം അത് ചെയ്യാനെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സത്യവിശ്വാസത്തിന് എതിരാളികളായി കാണപ്പെടുകയോ സഭയിൽ വിരുദ്ധമുണ്ടാക്കുകയോ സഭയുടെ നിശ്ചയങ്ങളെയും തങ്ങളുടെ മേലധികാരികളുടെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയോ പൈശാചികമായി നടക്കുകയോ ചെയ്യുന്നവരെ സഭയിൽ നിന്ന് തിരിച്ച് ഭ്രഷ്ടരാക്കുവാൻ സഭയ്ക്കും സഭയുടെ ഭരണക്കാർക്കും അധികാരമുണ്ട്. സഭയിൽ നിന്ന് ഭ്രഷ്ടാക്കപ്പെടുന്നവരെ സത്യമുള്ള അനുതാപത്താൽ തിരികെ കൈക്കൊള്ളുന്നത് വരെ വിശ്വാസത്തിന് അന്യന്മാരെന്ന പോലെ വിചാരിപ്പാനുള്ളതുമാകുന്നു. അങ്ങനെയുള്ളവരെ പുറത്താക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അതിനു ബോധപൂർവമായിട്ട് പറയുന്ന കാര്യം 1 കൊരിന്ത്യർ 5:4-5 1 കൊരിന്ത്യർ 5:4-5
നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചു കൊള്ളുന്നത് പോലെ അത് ജാതികളിന്മേലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ തീർച്ചിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ
ശക്തമായിട്ട് പൗലോസ് പറയുക, സ്വന്തം അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ ഇത് ദുർനടപ്പാണ്, അത് കൊരിഞ്ഞ സഭയിൽ അത് അസഭ്യതൊക്കെ ഉള്ള കാര്യമാണ്, പക്ഷേ അത് ദുർനടപ്പാണെന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് യാതൊരു ദുഃഖവും ഇല്ലേ, നിങ്ങൾക്ക് ഉളിപ്പില്ലേ എന്ന് ചോദിക്കുക പോലീസ് ലീഹ. എന്നിട്ട് പറയാം അവനെ പുറത്തു കളാ, എടുത്ത് പുറത്തു കളയാനെ പറയുന്നത്. അത്ര അവനെ അവന് പിന്നീട് മാനസാന്തരപ്പെട്ട് അവൻ വരുമ്പോ അവനെ കൈക്കൊള്ളുന്നുണ്ട്. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2:6-7 ഒന്ന് വായിച്ചേ. സെക്കൻഡ് കൊരിന്ത്യൻസ് 2:6-7
അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായി ശിക്ഷ മതി, അവൻ അതിദുഃഖത്താൽ മുങ്ങിപ്പോയിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്.
തീർച്ചയായിട്ടും അത് രണ്ടാമതുണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ അവന് ശിക്ഷണ നടപടി എടുത്തു, ആ ശിക്ഷണ നടപടി എടുത്ത് അവനെ പുറത്താക്കിയതിന് ശേഷമാണ് പിന്നീട് ഇതെല്ലാം പ്രിയമുള്ളവരെ സഭയിൽ നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആരും വേദനപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ശിക്ഷണം നട ഇപ്പൊ അച്ഛൻ പി സി ജോർജ് അച്ഛൻ തെറ്റ് ചെയ്താല് യോസഫ് സുലൈമാനി എന്റെ മേൽ നടപടി എടുക്കും, കാരണം അത് ശിക്ഷിക്കപ്പെടേണ്ടതാ, മനസ്സിലായി? അത് സഭയിലും അങ്ങനെ വേണം. അല്ലാതെ എല്ലാ തിന്മയും കളകളെല്ലാം ഒരുമിച്ച് വളരട്ടെ എന്ന് പറയുന്നത് അത് പിന്നെ വയലിലല്ല, അത് പിന്നെ ഫീൽഡിലാ, ഗാർഡനകത്തല്ല. കളകൾ ഒരുമിച്ച് വളരുന്ന പുറത്താ. ഈ സഭയിൽ സത്യവിശ്വാസം അതുകൊണ്ടാ കലക്കത്തിന്റെ യാതൊരു വേരോ കയ്പോ ഉള്ള വേരോ മുളയ്ക്കരുത് എന്ന് ഇബ്രാഹിം ലേഖനത്തിലൊക്കെ പറഞ്ഞത്. അല്ലാതെ ഇതെല്ലാം സഭയിൽ നടക്കട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല, സഭയിൽ ഇത് അനുവദിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പോയെങ്കിലേ പറ്റൂ. അതാണ് സഭയുടെ ക്രമീകരണം അങ്ങനെയാണെന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുവേണ്ടിയാണ് സിനഡുകളും സഭയുടെ അധികാരവും ഒക്കെ ഉള്ളത്, അതിനുവേണ്ടിയാണ് എന്നുള്ള കാര്യം. ഇതെല്ലാം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ശക്തമാണ്. അല്ലാതെ ഈ ഓയിൻമെന്റ് വരട്ടുന്ന ആധ്യാത്മികതയല്ല ഓർത്തഡോക്സ് സഭയുടേത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തെറ്റായ വേദവിരീതങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു രീതിയും കാര്യമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും 2-3-4-5 മിനിറ്റ് ഞാൻ കൂടുതലായി പോയി, സോറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ ദയവായിട്ട് ഞാൻ പറഞ്ഞത് പോസിറ്റീവ് സെൻസിലെടുത്ത് ഇനിയെങ്കിലും സഭയിൽ നമ്മൾ നല്ല രീതിയിൽ പോകാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നെടുത്ത 2 ചാപ്റ്റേഴ്സ് പ്രീ ഡെസ്റ്റിനേഷൻ ഫോർ നോളജ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു, മനുഷ്യന്റെ ഫ്രീ വിൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു 1-ാമത്തെ അധ്യായത്തിൽ. 2-ാമത്തെ അധ്യായത്തിൽ chapter 34 അബൌട്ട് ദ കൗൺസിൽസ് അല്ലെങ്കിൽ സിനഡ്സ് ആൻഡ് ദ അതോറിറ്റി ഓഫ് ദി ചർച്ച് എന്നുള്ളതായിരുന്നു, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദൈവകൃപ നമ്മുടെ മേലുണ്ടാകട്ടെ. നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ എഴുതി ചോദിക്കാനായിട്ട് മടിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് ഒരു ചാപ്റ്ററും കൂടെ മതവത്സാരങ്ങളിൽ തീരാനായിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഭാഗം കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാനത് പിന്നീട് പഠിപ്പിച്ചോളാം. ദൈവകൃപ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്തെങ്കിലും പൊതുവായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
തീരെ സുഖമില്ലായിരുന്നിട്ടും ഇത്രയും ഭംഗിയായിട്ടും പഠിപ്പിച്ചതിന് വളരെയധികം സ്നേഹവും നന്ദി അറിയിക്കും.